ക്രിസ്തു മത പശ്ചാത്തലത്തിൽ നിന്നുള്ള ഞാൻ രാഷ്ട്രീയത്തിൽ മതത്തിനുള്ള താല്പര്യത്തെക്കുറിച്ച് ആദ്യം കേൾക്കുന്നത് 10 വയസ്സുള്ളപ്പോഴായിരിക്കും. ലോകരാജ്യങ്ങളിലെയൊക്കെ പേരുകൾ കേട്ടു തുടങ്ങുന്ന കാലമാണ്. ഞങ്ങളുടെ പള്ളിയിൽ പ്രസംഗിച്ച ഒരു വൈദികൻ ലൂസി, ജസീന്ത എന്നിങ്ങനെ രണ്ട് സഹോദരിമാർക്ക് കന്യാമാതാവ് പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവരോട് പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് പറയുകയായിരുന്നു. കന്യാമാതാവ് ആ സഹോദരിമാരോട് പറഞ്ഞ ഒരു കാര്യം ഇതായിരുന്നു എന്നാണ് വൈദികൻ പറഞ്ഞത്. കന്യാമാതാവ് സോവിയറ്റ് റഷ്യയെ ഓർത്ത് വിലപിക്കുന്നു. എന്താണ് അതിൻ്റെ കാരണമെന്ന് അന്ന് എനിക്ക് മനസ്സിലായില്ല. മലയാള മനോരമ ഓൺലൈൻ പോഡ്കാസ്റ്റുകളുടെ പ്രിയ ശ്രോതാക്കൾക്ക് നമസ്കാരം. ദില്ലി ആഴ്ചയിലേക്ക് സ്വാഗതം. ഇത് ഡൽഹിയിൽ നിന്ന് ജോമി തോമസ്. ക്രിസ്തുവിൻ്റെ അമ്മയായ മറിയം സോവിയറ്റ് റഷ്യയെ ഓർത്ത് വിലപിക്കുന്നത് ആ രാജ്യം ഭരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് എന്നതിനാലാണെന്ന് മനസ്സിലാവുന്നത് വർഷങ്ങൾ കഴിഞ്ഞാണ്. ക്രിസ്തുവിൻ്റെ അമ്മയ്ക്ക് പോലും രാഷ്ട്രീയ പ്രത്യയശാസ്ത്രപരമായ നിലപാടുകൾ ഉണ്ടെന്ന് കൂടിയാണല്ലോ ആ വൈദികൻ അന്ന് സൂചിപ്പിച്ചത്. അത്ര രൂക്ഷമായിരുന്നു അക്കാലത്ത് കത്തോലിക്കാ സഭയുടെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത. സോവിയറ്റ് റഷ്യയുടെയും അവിടുത്തെ കമ്മ്യൂണിസത്തിൻ്റെയും പതനത്തിൻ്റെയും നായകത്വം വഹിച്ച മിഖായിൽ ഗോർബച്ചോവ് മരിച്ച ദിവസം ഞാൻ ആ വൈദികൻ്റെ പ്രസംഗം ഓർത്തു. എന്നാൽ വീണ്ടും ആ പ്രസംഗം ഇത്ര വേഗം ഓർക്കേണ്ടി വരുമെന്ന് ഞാൻ കരുതിയില്ല. ആ പ്രസംഗം വീണ്ടും ഓർമ്മിപ്പിച്ചത് ഗോവയിലെ മുൻ മുഖ്യമന്ത്രി ദിഗംബർ കാമത്താണ്. താൻ ബി ജെ പിയിലേക്ക് പോകാൻ തീരുമാനിച്ചത് ഈശ്വരനോട് ചോദിച്ചിട്ടാണെന്ന് ദിഗംബർ കാമത്ത് പറയുന്നു. ഈശ്വരനോട് ചോദിച്ചപ്പോൾ ബി ജെ പിയിൽ ചേരുന്നതിന് അനുവാദം ലഭിച്ചുവെന്ന്, ഈശ്വരൻ തനിക്ക് ഒപ്പമുണ്ടാകുമെന്ന് മറുപടി ലഭിച്ചു എന്നാണ് കാമത്ത് വിശദീകരിക്കുന്നത്. കോൺഗ്രസിൽ കൂറോടെ ഉറച്ചു നിൽക്കുമെന്ന് നേരത്തെ ക്ഷേത്രത്തിലും ദർഗയിലും ക്രൈസ്തവ ദേവാലയത്തിലുമൊക്കെ വെച്ച് സത്യം ചെയ്യുകയും പാർട്ടിക്ക് രേഖാമൂലം സത്യവാങ്മൂലം നൽകുകയും ചെയ്ത 8 കോൺഗ്രസ് MLA മാരാണ് കഴിഞ്ഞ ദിവസം ഗോവയിൽ BJP യിൽ ചേർന്നത്. 7 പേരായിരുന്നു ആദ്യം BJP യിലേക്ക് പോകാൻ തീരുമാനിച്ചത്. 8 പേരില്ലെങ്കിൽ അയോഗ്യതയുടെ പ്രശ്നമുണ്ടാവും. അതിനാൽ 8-ാമനെ ചാക്കിട്ടു പിടിക്കാൻ മുൻ മുഖ്യമന്ത്രി ചർച്ചിൽ അലിമാവോയുടെ സഹായമുണ്ടായി എന്നാണ് റിപ്പോർട്ട്. 8 പേർ ചേർന്ന് കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷിയെ BJP യിൽ ലയിപ്പിക്കുകയും ചെയ്തു. കാമത്ത് പറഞ്ഞതുപോലെയാണ് സംഭവിച്ചതെങ്കിൽ ഈശ്വരൻ ഇപ്പോൾ BJP യുടെ പക്ഷത്താണ്, അഥവാ ഈശ്വരനും കോൺഗ്രസിൽ പ്രതീക്ഷയില്ല. ഈ പോഡ്കാസ്റ്റ് നിങ്ങളിലേക്ക് എത്തുമ്പോൾ പഞ്ചാബിലെ മുൻ മുഖ്യമന്ത്രി അമരീന്ദർ സിംഗ് BJP യിൽ ചേർന്നിരിക്കും. കഴിഞ്ഞ നവംബറിൽ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച അമരീന്ദർ BJP യിൽ ചേരുക മാത്രമല്ല, താൻ ഏതാനും മാസം മുൻപ് മാത്രം രൂപീകരിച്ച പഞ്ചാബ് ലോക് കോൺഗ്രസിനെ BJP യിൽ ലയിപ്പിക്കുകയുമാണ്. അടുത്തിടെ കോൺഗ്രസിൽ നിന്ന് പോയ ജമ്മുകശ്മീർ മുൻ മുഖ്യമന്ത്രി ഗുലാം നബി ആസാദ് മിക്കവാറും ഈ ആഴ്ച തന്നെ തൻ്റെ പുതിയ പാർട്ടിയുടെ പേര് പ്രഖ്യാപിക്കും. ആ പാർട്ടി BJP ക്ക് സഹായകമാകും എന്ന് ഇപ്പോൾ തന്നെ പറയാം. BJP യിൽ ലയിക്കുമോ എന്ന് പറയാനാവില്ല. ജമ്മുകശ്മീരിൽ നിന്നുള്ള മറ്റൊരു മുതിർന്ന നേതാവായ ഡോക്ടർ കരൺ സിംഗ് കോൺഗ്രസിൽ നിന്ന് പോകാൻ തയ്യാറെടുക്കുന്നതിൻ്റെ സൂചനകൾ നൽകിക്കഴിഞ്ഞു. 1967 കോൺഗ്രസിൽ ചേർന്ന താൻ കഴിഞ്ഞ 8-10 വർഷമായി പാർലമെന്റ് അംഗം അല്ലെന്നും പാർട്ടിയുടെ കാര്യങ്ങൾ ആരും തന്നോട് ചർച്ച ചെയ്യാറില്ലെന്നുമാണ് ഭരണഘടനാ സഭയുടെ കാലം മുതൽ ദേശീയ രാഷ്ട്രീയത്തോട് ചേർന്ന് നിൽക്കുന്ന കരൺ സിംഗ് പറയുന്നത്. തൻ്റെ പിതാവ് മഹാരാജ ഹരിസിംഗിൻ്റെ ജന്മദിനം ഇപ്പോൾ കേന്ദ്രഭരണ പ്രദേശമായ ജമ്മുകശ്മീരിൽ പൊതു അവധി ദിവസമാക്കാനുള്ള മോദി സർക്കാരിൻ്റെ തീരുമാനത്തെ കരൺ സിംഗ് ഏറെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്തിട്ടുമുണ്ട്. കോൺഗ്രസിൽ നിന്ന് പുറപ്പെടുന്നുവെങ്കിൽ തന്നെ കരൺ സിംഗ് BJP യിൽ എത്തുമോ എന്ന് വ്യക്തമല്ല. ഗോവയിലെ കാര്യമെടുത്താൽ കോൺഗ്രസിൻ്റെ ടിക്കറ്റിൽ ജയിച്ച 8 പേർ BJP യിൽ ചേരുമ്പോൾ അവർക്ക് MLA മാരാകാൻ വോട്ട് നൽകിയ ജനം വിഡ്ഢികളായില്ലേ എന്നത് ധാർമ്മികമായി നോക്കുമ്പോൾ പ്രസക്തമായ ചോദ്യമാണ്. എന്നാൽ ധാർമ്മികത മൂല്യമല്ലാത്ത ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അതിന് പ്രസക്തിയില്ല. ആം ആദ്മി പാർട്ടി ആരോപിക്കുന്നത് ഇതിനകം BJP രാജ്യത്ത് ഏതാണ്ട് 280-ലധികം MLA മാരെ പണം നൽകി വിലയ്ക്ക് വാങ്ങിക്കഴിഞ്ഞു എന്നും അതിനായി ഏകദേശം 8,000 കോടി രൂപ മുടക്കിയിരിക്കുന്നു എന്നുമാണ്. പഞ്ചാബിൽ തങ്ങളുടെ MLA മാരെ വശീകരിക്കാൻ BJP പണം വാഗ്ദാനം ചെയ്തെന്ന് ആരോപിച്ച് ആം ആദ്മിക്കാർ നൽകിയ പരാതിയിൽ ഇപ്പോൾ പഞ്ചാബ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയുമാണ്. രാഷ്ട്രീയത്തിലെ ധാർമ്മികതയൊക്കെ അവിടെ നിൽക്കട്ടെ. ഗോവയിലെ MLA മാരും അമരീന്ദർ സിംഗും ഒക്കെ വിശ്വസിച്ചിരുന്നതായ പ്രത്യയ ശാസ്ത്രത്തിന് അവർ ഇപ്പോൾ കൽപ്പിക്കുന്ന വില എന്ത് എന്നത് പ്രസക്തമായ ചോദ്യമാണ്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ അവർ കോൺഗ്രസിൻ്റെ പ്രത്യയ ശാസ്ത്രത്തിൽ വിശ്വസിച്ചിരുന്നുവോ? പാർട്ടിയിൽ സംഘടനാപരമായ പ്രശ്നങ്ങൾ ഉണ്ടായതിനാൽ അവർക്ക് ആ പ്രത്യയ ശാസ്ത്രത്തിലും വിശ്വാസമില്ലാതായോ എന്നത് പ്രസക്തമായ സംഗതിയാണ്. അത് കോൺഗ്രസ് വിട്ടുപോകുന്നവരുടെ കാര്യം. മറുവശത്ത് എങ്ങനെയും മറ്റു പാർട്ടികളിൽ നിന്ന് നേതാക്കളെയും MLA മാരെയും അടർത്തിയെടുത്ത് തങ്ങളുടെ പാർട്ടിയിൽ ചേർക്കുന്നതിനെ നേട്ടമായി കാണുന്നുവെങ്കിൽ തങ്ങളുടെ ഹിന്ദുത്വ പ്രത്യയശാസ്ത്രത്തിന് BJP നൽകുന്ന വില എന്താണ്? ഏത് കോൺഗ്രസ് നേതാവിനും സൗകര്യം പോലെ വന്നു കയറാവുന്ന പാർട്ടിയാണ് BJP എങ്കിൽ അത്രമേൽ ഉദാരമോ നിറമില്ലാത്തതോ ആണോ BJP യുടെ രാഷ്ട്രീയം? പാർട്ടിയെ രാജ്യത്തെ ഏകകക്ഷിയാക്കി വളർത്താൻ ഏത് മാർഗവും എന്ന് മുഖ്യഭരണകക്ഷി തീരുമാനിക്കുമ്പോൾ, പ്രത്യയശാസ്ത്രം മണ്ണാങ്കട്ട എന്ന് മറ്റു പാർട്ടികളിലെ നേതാക്കൾ തീരുമാനിക്കുമ്പോൾ, ഇന്ത്യൻ രാഷ്ട്രീയം ഫലത്തിൽ വെറും അധികാര രാഷ്ട്രീയം മാത്രമായി മാറുകയാണ്. അധികാരമുള്ളവരുടെ രാഷ്ട്രീയം. അതിൽ പ്രത്യയശാസ്ത്രമില്ല, അധികാരം മാത്രമേയുള്ളൂ. ജനാധിപത്യം ഏതാനും വ്യക്തികളിൽ കേന്ദ്രീകൃതമാകുന്ന അധികാരമായി അധപതിക്കുമ്പോൾ എന്താണ് സംഭവിക്കുക എന്ന് പ്രത്യേകം പറയേണ്ടതില്ല. അതിലൂടെ തയ്യാറാക്കപ്പെടുന്നത് ജനാധിപത്യത്തിന്റെ തന്നെ ദുരന്തത്തിനുള്ള കുറിപ്പടിയാണ്. ദിഗംബർ കാമത്തിന് വഴി പറഞ്ഞുകൊടുത്ത ദൈവം ഇന്ത്യൻ ജനാധിപത്യത്തെ കൈവിടില്ലെന്ന് കരുതാം. നമസ്കാരം.